الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له وما يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ് നിർബന്ധ നിസ്കാരങ്ങൾ ഒഴിവാക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുക. നിർബന്ധ നിസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളിലേക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നോമ്പ് നോൽക്കുകയും നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കളോട് ഫത്വകൾ ചോദിച്ചിട്ടുണ്ട്. ആ ഫത്വക്ക് അവർ കൊടുത്തിട്ടുള്ള മറുപടി ഇതാണ്, ഒരാൾ റമദാനിലെ നോമ്പ് നോൽക്കും എന്നാൽ നിസ്കരിക്കൂല, സുബ്ഹില്ല, അസറില്ല, ഇങ്ങനെ നിർബന്ധ നിസ്കാരങ്ങൾ അയാൾ ഒഴിവാക്കുന്നു. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലദി യസൂമു വലാ യുസല്ലി, നോമ്പ് നോൽക്കുന്നു എന്നാൽ അവൻ നമസ്കരിക്കുന്നില്ലെങ്കിൽ ലാ യുഖ്ബലു മിൻഹു സൗമുൻ, അവനിൽ നിന്ന് ഒരു നോമ്പ് പോലും സ്വീകരിക്കപ്പെടുകയില്ല. ലിയന്നഹു കാഫിറുൻ മുർത്തദുൻ, കാരണം അവൻ കാഫിറാണ്, അവൻ മുർത്തദാണ്. വലാ തുഖ്ബലു മിൻഹു സകാത്തുൻ വലാ സദഖ വലാ അയ്യു അമലിൻ സ്വാലിഹിൻ ലിഖൗലില്ലാഹി തആല, അവനിൽ നിന്ന് സകാത്തോ സദഖയോ അതല്ലാത്ത സൽക്കർമ്മങ്ങളോ സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്, ആര്? ഇബ്നു സമീ റഹ്മത്തുള്ളാഹി അലൈഹി. ഇതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചു, ഒരാൾ നോമ്പ് നോൽക്കുന്നുണ്ട് പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല, നിർബന്ധ നിസ്കാരങ്ങൾ അയാൾ ഒഴിവാക്കുന്നു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, അല്ലദീന യസൂമൂൻ വലാ യുസല്ലൂൻ, നോമ്പ് നോൽക്കുന്ന ആളുകൾ അവർ നമസ്കരിക്കാത്തവരാണെങ്കിൽ ലാ യുഖ്ബലു സിയാമഹും, അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല. ബൽഹുവ മർദൂദുൻ അലൈഹിം, ആ നോമ്പ് അവരിലേക്ക് തന്നെ തള്ളപ്പെടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെയും ചർച്ചകളുണ്ട്, അപ്പോൾ അത് ഓരോന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാൾ നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ, അയാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള ഉലമാക്കൾ നൽകിയിട്ടുള്ള പ്രഗത്ഭമായിട്ടുള്ള പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഫത്വകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അവരാ കാര്യം പറയുന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്, ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ നോമ്പ് നോൽക്കും എന്നാൽ ഒരാൾ നിസ്കരിക്കൂല, അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് പ്രമാണബദ്ധമായിക്കൊണ്ടാണ്. അത് നമ്മൾ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ വിശദീകരിക്കേണ്ടതാണ്. അപ്പോൾ വെറുതെ നോമ്പ് നോറ്റിട്ടൊരു കാര്യമല്ല, ഒരാൾ നിസ്കരിക്കാതെ നോമ്പ് നോറ്റിട്ട് കാര്യമല്ല. അപ്പോൾ നിർബന്ധ നിസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുക, ആ ഒരു തീരുമാനം നമ്മൾ ആദ്യമായിട്ട് എടുക്കുക. ഇത് റമദാൻ അല്ലാത്ത കാലത്തിലും ബാധകമാണ്, മനസ്സിലാകണ്ടല്ലോ. നിർബന്ധ നിസ്കാരം എന്നുള്ളത്, അഞ്ച് നേരത്തെ നിസ്കാരം എന്നുള്ളത് റമദാൻ അല്ലാത്ത കാലത്തും ഒരേപോലെ ബാധകമാണ്. പക്ഷേ റമദാനിൽ അത് ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്നർത്ഥം. രണ്ടാമത് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, ജമാഅത്ത് നിസ്കാരങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റമദാൻ അല്ലാത്ത കാലത്തിലും ചെയ്യേണ്ടതാണ്. കാരണം ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, ഇതിൽ തർക്കമല്ല. ജമാഅത്ത് നിസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. പക്ഷെ ആളുകൾ ഈ റമദാനിൽ പോലും ജമാഅത്തിന് പള്ളിയിലെത്തുന്നില്ല, അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ ആളുകൾ സജീവമായിരിക്കും. രാത്രി ഉറക്കമൊഴിച്ചിട്ട് സുബിസ്കരിക്കാത്ത സുബീക്ക് പള്ളിക്കെത്താത്ത ആൾക്കാരുണ്ട്, നിസ്കരിക്കാത്ത ആളുകളുണ്ട്, സുബീക്ക് ജമാഅത്തിന് പള്ളിക്കെത്താത്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നതിന് ശേഷം അസറിന് ജമാഅത്തിന് പള്ളിയിലെത്താത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ പല ജമാഅത്ത് നിസ്കാരങ്ങളും മിസ്സാകുന്ന ആളുകളുണ്ട്. രണ്ടാമത് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഈ വിഷയത്തിലാണ്, ഒരൊറ്റ ജമാഅത്ത് നിസ്കാരവും ഈ റമദാനിൽ ഒഴിവാക്കില്ല എന്നുള്ളത് തീരുമാനം എടുക്കുക. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ മാർഗം. നമ്മൾ വെറുതെ ഇത് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണെന്നുള്ളത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് റമദാൻ അല്ലാത്ത സന്ദർഭത്തിലും നിർബന്ധമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തൊരു പോയിന്റ്, നിഫാഖ് ഉണ്ടല്ലോ, നിഫാഖിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലാമത്ത്, ഒരടയാളം ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കപട വിശ്വാസികളുടെ ഒന്നാമത്തെ ലക്ഷണം. അവർക്ക് കുഫറുണ്ട്. രണ്ടാമതായിട്ട് ഖുർആനും ഹദീസും എണ്ണി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, അവർ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ എത്തില്ല എന്നുള്ളത്. അവർ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ മടിയോട് കൂടിയിട്ടാണ് നിൽക്കുക എന്നുള്ളത്. ഇബ്രാഹിമുൻ നഖൈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഒരാൾ മസ്ജിദിൻ്റെ അടുത്ത് താമസിക്കുന്നു എന്നിട്ട് അയാളെ പള്ളിയിൽ കാണുന്നില്ല എന്നുള്ളത് അത് തന്നെ മതി എന്ത് നിഫാക്കിൻ്റെ അടയാളമായിട്ട്. അയാൾക്ക് വേറെ അടയാളമൊന്നും തെരഞ്ഞു പോകണ്ട. ഒരാൾ പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഖത്തറിലൊക്കെ നാട്ടിലാണെങ്കിലൊക്കെ അടുത്തടുത്ത പള്ളികളാണ്, എന്നിട്ടും സുബീക്ക് ജമാഅത്തിൻ്റെ പള്ളിയിലുണ്ടാവില്ല, അതേപോലെ തന്നെ അസറു ജമാഅത്തിൻ്റെ പള്ളിയിലുണ്ടാവില്ല. ഇബ്രാഹിമുൻ അഖൈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അതാണ്,
അടുത്ത പള്ളി ഉണ്ടായിട്ടും ജമാഅത്തിനെ അയാളെ പള്ളിയിൽ കാണുന്നില്ലെങ്കിൽ ഇഫാക്കിൻ്റെ അടയാളം തന്നെയാണ്, ഒരടയാളം തെരഞ്ഞു പോകേണ്ടതെന്നർത്ഥം. അപ്പോൾ ഇതിൽ പല ആളുകളും വീഴ്ച വരുത്തുന്നുണ്ട്. ഇതിൽ ഓരോ ജമാഅത്തിസ്കാരത്തിനും പ്രത്യേകമായിട്ടുള്ള പുണ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇഷാ നമസ്കാരം ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി പകുതി നിസ്കരിക്കുന്നത് പോലെയാണെന്നുള്ളതാണ്. അയാൾ രാത്രി മുഴുവനും പകുതി നിസ്കരിക്കുന്നത് പോലെയാണെന്നുള്ളതാണ്. ഇഷാ നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി ഒരാൾ പകുതി നിന്നുസ്കരിക്കുന്ന കൂലിയുണ്ട് എന്നാണ്. അതേപോലെ തന്നെ സുബ്ഹ് നമസ്കാരം ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിക്കുന്നുള്ള കൂലിയുണ്ട് എന്നുള്ളതാണ്. ഇത് മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണ്. ഇങ്ങനെ ഒരുപാട് ഞാൻ അതിൻ്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല. അപ്പോൾ റമദാനിൽ പോലും ജമാഅത്ത് ഒഴിവാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. റമദാനി എന്നുള്ളത് പട്ടിണി കിടക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് നിസ്കരിക്കുക, കൃത്യമായിട്ട് ജമാഅത്തിന് പള്ളിയിലെത്തുക. അത് പ്രത്യേകിച്ചും സുബ്ഹ്, അതേപോലെ തന്നെ ഇഷാ, അസർ പോലുള്ള നിസ്കാരങ്ങൾ, അതിൻ്റെ ഓരോന്നും ഫലാലുകൾ വേറെ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരാൾ നിസ്കരിക്കാൻ പള്ളിയിൽ എത്തുന്നില്ലെങ്കിൽ അയാൾക്ക് നിഫാക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇബിൻ മസൂദ് റളിയല്ലാഹു പറയുന്നുണ്ട്, അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നില്ല. അയാൾ മുനാഫിക്കാണെന്നുള്ളത് പബ്ലിക്കായിട്ട് അറിയപ്പെട്ട ആളായിരിക്കും. അയാൾ മുനാഫിക്കാണെന്നുള്ളത് അറിയപ്പെട്ട ആളായിരിക്കും ആ സമൂഹത്തിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് ആര് പറയണം? ഇബിൻ മസൂദ് റളിയല്ലാഹു പറയണം. അതല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് മുനാഫിക്കുകളുണ്ടല്ലോ, അവർ പോലും ജമാഅത്ത് നിസ്കാരത്തിന് എത്തുന്നുള്ളതാണ്. അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ മറ്റാരും ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ബുഖാരിൻ്റെ റിപ്പോർട്ടാണ്, ഞാനത് ഓരോന്നും ഉദ്ധരിക്കുന്നില്ല. അപ്പോൾ രണ്ടാമതായിട്ട് എടുക്കേണ്ട തീരുമാനം അതാണ്, റമദാൻ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ജമാഅത്ത് നിസ്കാരങ്ങളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇതൊരു രോഗലക്ഷണമാണ്. ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ നിസ്കാരം ഒഴിവാക്കാൻ തുടങ്ങും, പിന്നെ വേറെ പല യുക്തിവാദവും തലയിൽ കയറി വരും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വേറൊരു വിഷയം. അപ്പോൾ രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു തീരുമാനം എടുക്കുക, ഇന്നൊരു തീരുമാനം എടുക്കുക. ഇപ്പോൾ പലർക്കും ഇങ്ങനെ പല ജമാഅത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇനി മുതൽ ഇനിയുള്ള റമദാൻ്റെ ദിവസങ്ങളിൽ ജമാഅത്ത് നിസ്കാരം, റമദാൻ കഴിഞ്ഞാലും ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക. മൂന്നാമത്തേത് സുന്നത്ത് നിസ്കാരങ്ങൾ, അതിൽ കണിശത പാലിക്കുക. റമദാനിൽ ഈ റമദാനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റായിട്ട് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇതാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക റമദാനിൽ. അതല്ലാത്തതും ചെയ്യേണ്ടതാണ്, അതിലൊരു കണിശത ഉണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സുന്നത്ത് നിസ്കാരങ്ങൾ അവർ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റവാത്തിബുകൾ, മറ്റൊന്ന് റവാത്തിബുകളല്ലാത്ത സുന്നത്തുകൾ. റവാത്തിബുകൾ ടോട്ടൽ 12 വരും. അത് ലുഹുർ 6 കൊണ്ടുപോകും, പിന്നെ ബാക്കിയുള്ളത് 6. അതിലൊന്ന് മഗ്രിബിന് ശേഷവും മറ്റൊന്ന് ഇഷാക്ക് ശേഷവും, 10, പിന്നെ ഒന്ന് സുബ്ഹിക്ക് മുമ്പും. ഇങ്ങനെ ടോട്ടൽ 12. ഈ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് റവാത്തിബുകൾ എന്നുള്ളത്. അത് ഈ റമദാനിൽ നമ്മൾ ഒഴിവാക്കാതിരിക്കുക. നമ്മൾ വെറുതെ പട്ടിണി കിടന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ റവാത്തിബുകൾ ഒന്ന്, പിന്നെ റവാത്തിബുകളല്ലാതെ സുന്നത്തുകൾ. അപ്പോൾ റവാത്തിബുകളുടെ കാര്യത്തിൽ കാണിക്കേണ്ട കണിശത. ഇനി അതല്ലാത്ത പിന്നെ ദുഹാ നിസ്കാരം, അത് ഒരു മെമ്പറിൻ്റെ പ്രതിഫലം ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ട നിസ്കാരമാണ് ദുഹാ നിസ്കാരം. അതേപോലെ പള്ളിയിൽ പ്രവേശിച്ചാലുള്ള നിസ്കാരം, തഹിയത്ത് നിസ്കാരം, അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, അതല്ലാത്തതുമായ സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പോൾ ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെയൊക്കെ കാര്യം എന്താണ്? അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, അത് ഒന്നും മിസ്സാക്കാതിരിക്കുക, ഒന്നും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ സുബ്ഹിൻ്റെ മുമ്പുള്ള 2 വളരെയധികം പ്രാധാന്യം പറഞ്ഞിട്ടുള്ള ഫളാലുകൾ പറഞ്ഞിട്ടുള്ള 2 ഇങ്ങനെ പല റക്കാത്തുകളും. അപ്പോൾ ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, റവാത്തിബുകൾ ഒഴിവാക്കില്ല എന്നുള്ള തീരുമാനമെടുക്കുക, റവാത്തിബുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളും. അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് തറാവീഹ് നിസ്കാരം എന്നുള്ളത്. തറാവീഹ് നിസ്കാരം എന്നുള്ളത് നിർബന്ധമല്ല, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 3 നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് പള്ളിയിൽ വെച്ചിട്ടാണ്. ചില ആൾക്കാർ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നത് എന്തോ ഹറാമാണ്, വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കുക, അതിന് വിരോധമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല. അത് അഫ്ദലായിട്ടുള്ളത് ഷെയ്ഖ് അൽബാനി ഒക്കെ പറഞ്ഞതുപോലെ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 3-4 നിസ്കരിച്ചു. അത് നിസ്കരിച്ചത് എവിടുന്ന? വീട്ടിൽ വെച്ചിട്ടാ? അല്ലല്ലോ, പള്ളിയിൽ വെച്ചിട്ടാണ് നിസ്കരിച്ചത്. ഇനി ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ അത് പിന്നീട് നിസ്കരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം പറഞ്ഞു, രാത്രി നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമ്പോൾ എന്നുള്ളത് പഠിച്ചിട്ടാണ്. പിന്നീട് അതേ ലെവലിൽ തന്നെ കാര്യങ്ങൾ പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അത് പുനഃസംഘടിപ്പിച്ചു. അത് വീട്ടിൽ വെച്ചിട്ടാ പുനഃസംഘടിപ്പിച്ച്, അത് പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ ചർച്ചയിലേക്കല്ല പോകുന്നത്. പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക? തറാവീഹ് അത് കൃത്യമായിട്ട് ജമാഅത്തായിട്ട് തന്നെ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നിർബന്ധമല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുക, വെറുതെ അങ്ങാടിക്ക് കൂടെ നടക്കുകയാണ്. നോമ്പ് തുറന്നിട്ട് ഒരു കാര്യമല്ല, വെറുതെ കുറേ സൂപ്പർ മാർക്കറ്റിൽ പോവുക, വെറുതെ സൂക്കിക്ക് പോവുക, ഫേസ്ബുക്ക് നോക്കുക, വാട്സപ്പ് നോക്കുക, എന്നിട്ട് തറാവീഹ് മിസ്സാക്കുക, നിർബന്ധമല്ലല്ലോ. അങ്ങനെ നിർബന്ധമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണം. നോമ്പ് പറ്റാ പട്ടിണി കിടക്കുക, കാരണം പറഞ്ഞിട്ടുള്ള ഈ സുന്നത്ത് നിസ്കാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോമ്പ് ഉറപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒക്കെ സുന്നത്ത് തന്നെയല്ലേ. എന്നിട്ട് വെറുതെ തറാവീഹ് മിസ്സാക്കുക, എന്നിട്ട് റൂമിൽ വാട്സപ്പ് നോക്കിയിട്ട് ഇരിക്കുക, അതല്ലെങ്കിൽ അങ്ങാടിക്ക് പോവാം. ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, അദ്ദേഹത്തോട് ഇത് നിർബന്ധമാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നിർബന്ധമല്ല, പക്ഷെ നന്മയുടെ തുലാസ് കനം തൂക്കുന്ന ഒരു ടൈമുണ്ട് നാളെ ആഖിറത്തിൽ, ആ ടൈമിൽ ചിലപ്പോൾ ഈ റക്കാത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അന്ന് തറാവീഹ് നമസ്കരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ടൈമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അഹ്ലു സുന്നത്തിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് നസീഹത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ തറാവീഹ് നമസ്കാരം എന്താക്കുക, ഒഴിവാക്കാതിരിക്കുക. അത് നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അത് ഇമാമിൻ്റെ കൂടെ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല. മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസറിഫ കുതിബ ലഹു ഖിയാമുൽ ലൈൽ, ഒരാൾ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിച്ചു, ആ ഇമാമ് സലാം വിട്ടുന്നത് വരെ ആ തറാവീഹ് രാത്രി നിസ്കാരം ഇമാമിനെ പിന്തുടർന്ന് ഒരാൾ നിസ്കരിച്ചാൽ രാത്രി നമസ്കാരത്തിൻ്റെ പ്രതിഫലം അവനെ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതിലൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഇമാമിനെ തന്നെ പൂർണ്ണമായിട്ട് പിന്തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ അതാണ് മൂന്നാമതായിട്ട്. നാലാമതായിട്ട് അദ്കാർ സബാഹ് വൽ മസാഹ്, രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ അത് പതിവാക്കണം. റമദാനിൽ ഒറ്റൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അദ്കാർ സബാഹ്, അദ്കാർ ഉൽ മസാഹ്, രാവിലത്തെ ദിക്റുകൾ അതേപോലെ തന്നെ വൈകുന്നേരത്തെ ദിക്റുകൾ. പിന്നെ അതല്ലാത്ത ദിക്റുകൾ വേറെയുണ്ട്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ആയുധമില്ലാതെ ഒരാൾ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് പോലെയാണ് ദിക്റില്ലാത്തൊരു മനുഷ്യൻ്റെ ജീവിതം എന്നാണ്. ആയുധമില്ലാതെ ഒരാൾ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് പോലെയാണെന്നാണ് ആത്മഹത്യാപരമായ നിലപാട് എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് പറയും. അതേപോലെയാണ് ദിക്റ് ജീവിതത്തിലില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ. അത് മനസ്സിലാകും, മനസ്സിലാകുന്ന ടൈം ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, ഇബ്നു ഖയ്യിം ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ദിക്റില്ലാത്ത ഒരാളുടെ അവസ്ഥ ഒരു മത്സ്യത്തെ പിടിച്ച് പുറത്ത് കിട്ടാൽ എന്താണ് ആ മത്സ്യത്തിൻ്റെ അവസ്ഥ, ആ മത്സ്യത്തിൻ്റെ അവസ്ഥ അതായത് ദിക്റ് ഇല്ലാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവരുടെ അഖ്വാലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട നാലാമത്തെ പോയിന്റ് അതാണ്, അദ്കാർ സബാഹ് വൽ മസാഹ്. അതല്ലാത്ത നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, നിസ്കാരത്തിന് ശേഷം ഒരുപാട് അദ്കാറുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദിക്റുകൾ നമ്മൾ അതിന് തീരുമാനിക്കുക, നമ്മൾ ഇന്ന് മുതൽ അതിന് തീരുമാനിക്കുക. ഇതുവരെ ഇപ്പോൾ ഈ അദ്കാർ സബാഹും അദ്കാർ മസാഹ് ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് തീരുമാനിക്കുക നിർബന്ധമായിട്ടും. പിന്നെ നിസ്കാരത്തിന് ശേഷമുള്ളത്, അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സന്ദർഭങ്ങളിലുള്ളത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളത്, നോമ്പ് തുറക്കുമ്പോൾ ഉള്ളത്, ദബഹല്ലമോ അബ്ദല്ലത്തിൽ ഉറക്കോ സബത്തല്ലോ ഇൻഷാല്ല, നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്, അതിവിടെ ഒന്ന് എഴുതിയിട്ടിട്ടുണ്ട്, നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് കാര്യം എന്താ വെച്ചാൽ, പ്രത്യേകം ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ദുആ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബാങ്കിനും ഇക്കാമത്തിനും ഇടക്കുള്ളത് വെള്ളിയാഴ്ചയുള്ള പ്രത്യേകമായ സമയം. ഇപ്പോൾ ബാങ്കിനും ഇക്കാമത്തിനും ഇടക്കുള്ള ഒരു സമയം എന്ന് പറഞ്ഞത് ആ ഹദീസ് തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, ലാ യുറദ്ദു, എന്ത് ചോദിച്ചാലും അത് ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ് ആ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടൈമുകൾ പ്രത്യേകം സെലക്ട് ചെയ്യുക, ആ സന്ദർഭത്തിൽ പ്രത്യേകം ചോദിക്കുക. അതേപോലെ തന്നെ സുബഹിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം, രാവിൻ്റെ അന്ത്യാമങ്ങൾ എന്ന് പറയുന്ന ആ സഹറിൻ്റെ സമയം, അത്തരത്തിലുള്ള സമയങ്ങളിൽ പ്രത്യേകം ആ ദിക്റുകൾ ആ ഇസ്തിഗ്ഫാറുകളൊക്കെ ചെയ്യുക. അപ്പോൾ അതാണ് എന്ത് നാലാമത്തത്, ഈ ദിക്റുകൾ നമ്മൾ തീരുമാനിക്കുക. ആ ദിക്റുകൾ പഠിക്കാത്ത ആളുകൾ പഠിക്കുക. ഒന്നും രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ദിക്റുമായിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും, കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാത്ത ഒരാൾക്ക് അതെങ്ങനെ കിട്ടുക? ചില ആൾക്കാർ പറയല്ല, അതാണ് ദിക്റുകളൊന്നും ഹിഫ്ദില്ല, ഹിഫ്ദുണ്ടാണെങ്കിൽ പഠിക്കണം. നമ്മൾ ഏതൊരു സംഗതിയും അത് പഠിക്കണ്ടേ? ഇപ്പോൾ ദുനിയാവിൻ്റെ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മളത് പഠിക്കുന്നുണ്ടല്ലോ. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ അറിയാത്ത ആൾ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. നമ്മൾക്ക് രണ്ടാം ക്ലാസ് പഠിച്ച ബുദ്ധിയാണോ ഒന്നും കമ്പ്യൂട്ടർമേ? അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിലുള്ള ഓരോ വിഷയത്തിലുള്ള ഇൽമെന്താ? നമ്മളാ മദ്രസയിൽ പഠിച്ചത് ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഇൽമു മാത്രമാണോ നമുക്ക് ദുനിയാവിൻ്റെ കാര്യത്തിലുള്ളത്? നമ്മൾ എത്രയോ പുരോഗമിച്ചു, നമ്മളതിലൊക്കെ ടോപ്പ് ലെവലിലാണ് നമ്മൾ. പക്ഷേ ഈ അധികാരികളുടെ കാര്യത്തിൽ എന്താ നമ്മുടെ ലെവല്? എത്ര അധികാരികൾ നമുക്ക് രാവിലത്തെ ദിക്റുകളിൽ കാണാതെ അറിയാം, അതേപോലെ തന്നെ വൈകുന്നേരത്തെ ദിക്റുകളിൽ കാണാതെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ വിചാരിച്ച എന്താ, ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്, അധികാരികളില്ലാത്തതാണ്. നല്ല പൈസ ഉണ്ടാവും, കാശ് നല്ലവനുണ്ടാവും, ദുനിയാവിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, നല്ല വാഹനം ഉണ്ടാവും, നല്ല വീടുണ്ടാവും, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടാവും, പക്ഷെ മാനസികമായിട്ടുള്ളൊരു സമാധാനം കിട്ടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ രോഗങ്ങൾ, മരുന്ന് കുറേ കുടിക്കുന്നുണ്ടാവും, ദുനിയാവിൽ പോകാത്തൊരു ഡോക്ടർമാരുണ്ടാവില്ല. അപ്പോൾ ഈ അധികാരികളില്ലാത്തതിൻ്റെ കമ്മി നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മളിൽ ഓരോരുത്തരിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ വന്നപ്പോൾ ശരിക്കും ഇത് അനുഭവിച്ചതാണ്, അധികാരികളുടെ ആ പവർ ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ അത് പലരും ഇത് പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, തീർത്തും മനുഷ്യൻ അവിടെ നിസ്സഹായനായി പോയി, വരുന്നില്ല. അപ്പൊ അതുക്കാരുടെ കാര്യം അതാണ് നാലാമത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമത്തത് ഖുർആൻ പാരായണം. റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ റമദാൻ ഒരു നഷ്ടമാകാതിരിക്കാൻ ഈ പുണ്യമാസിൽ ചെയ്യേണ്ട അഞ്ചാമത്തെ വിഷയമായിട്ട് അവർ പറഞ്ഞെന്താ വെച്ചാൽ ഖുർആൻ പാരായണം ചെയ്യും. അത് പ്രത്യേക പുണ്യമുണ്ട് റമദാനിൽ. ഈ റമദാനിൽ നോമ്പ് നോൽക്കുന്ന പല ആളുകളും പക്ഷെ അത് മറ്റൊരു വിഷയമായിട്ട് നമ്മൾ സംസാരിക്കണമെന്ന് കരുതുന്നുണ്ട്. ഖുർആൻ ഇതുവരെ എടുത്തു നോക്കാത്ത ആൾക്കാരുണ്ടാവും. കാരണം ഈ റമദാനിൻ്റെ പ്രത്യേകത എന്നുള്ളതിനെന്താ, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ ഖുർആനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മുസ്ലിമിൻ്റെ അവസ്ഥ എന്താ? ഖുർആൻ പാരായണം ചെയ്യണില്ല, ഖുർആനുമായിട്ടൊരു ലിങ്കുമില്ല, ഒരു ബന്ധമില്ല. ചില വീടുകളിലൊക്കെ റമദാനിൽ ഖുർആൻ എടുത്തിട്ടുണ്ടാവും, പിന്നെ അതാണ്ട് ഷെൽഫിക്ക് കയറ്റി വെക്കല, പിന്നെ അടുത്ത റമദാനിലാണ് ഖുർആൻ എടുക്കല. അപ്പം അങ്ങനെ മുസ്ലിങ്ങളായിട്ട് വരണം. അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞത് അത് മൂന്ന് നാല് രൂപമുണ്ട്. ഒന്ന്, ഖുർആൻ ഖത്മ് ചെയ്യുക. റമദാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറയണം, ഖുർആനിൽ ഖത്മ് ചെയ്യുന്നതിന് പ്രത്യേക പുണ്യമുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് ഖുർആൻ ഹിഫ്ലാക്കുക, മൂന്നാമത് അതിൻ്റെ തജ്വീദ് അനുസരിച്ചിട്ട് പഠിക്കുക, നാലാമത് അതിൻ്റെ തഫ്സീർ അടക്കം പഠിക്കുക. ഇത് നാലും വേറെ വേറെ തന്നെ സമയം കണ്ടെത്തണം. ഖുർആൻ ഖത്മ് ചെയ്യുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്നുള്ള പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സലഫുകൾ അങ്ങനെ ധാരാളമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവർ ധാരാളമായിട്ട് ഖുർആൻ ഖത്മ് ചെയ്യാറുണ്ടായിരുന്നു. അത് 30 ജുസാണ്, എളുപ്പമാണ്. 30 ജുസിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി, ഒരു ദിവസം ഒരു ജുസ്, ഒരു ജുസ് എന്നുള്ളത് 20 പേജ്. അപ്പോൾ 5x4 മതി, ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തും 5 പേജ് ഒതുത്താൽ മതി. അത് നിസ്കാരത്തിന് മുമ്പാക്കാം, നിസ്കാരത്തിന് ശേഷമാക്കാം. ഒരു ദിവസം 20 പേജ് ഒതുത്തീർത്താൽ മതി, ഒരു ദിവസം ഒരു ജുസ്, 30 ദിവസം 30 ജുസ്, വളരെ ഈസിയാണ്. ഷെയ്ഖ് ബിൻ ബാസിനോട് ചോദിച്ചു, ഞാൻ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തിട്ട് പോകണോ അതല്ല ഖുർആൻ ഹിഫ്ലാക്കണോ? റമദാനിലാണ് ചോദ്യം ചോദിക്കുന്നത്. അതിന് ഷെയ്ഖ് ബിൻ ബാസ് കൊടുത്ത മറുപടി എന്താ വെച്ചാൽ, ഖുർആൻ അത് പാരായണം ചെയ്യുന്നതിന് അതിൻ്റേതായ പ്രതിഫലമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ അതിലേക്ക് ഹിഫ്ലാക്കാൻ കൂടി ഒരു സമയം നീ കണ്ടെത്തുക, ഞാനത് വായിക്കണില്ല. യുക്സീറും ഇങ്ങനെ തിലാവത്ത് നീ അധികരിപ്പിക്കുക. വയജാൽ വക്തൻ ഖാസൻ, എന്നിട്ട് പ്രത്യേകമായി സമയം കണ്ടെത്തുക. ലിഫ്ലി മാ തയസറ മിൻ ദാലിക, ഖുർആൻ ഹിഫ്ലാക്കാൻ അതിന് വേറൊരു സമയം കണ്ടെത്തുക. അവരെല്ലാം ഒരുമിച്ച് പോകണം. അപ്പോൾ അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഖുർആൻ ഓതുക, അത് പഠിക്കുക, അത് ഹിഫ്ലാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ തഫ്സീർ എടുത്ത് വായിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് ഖുർആൻ്റെ മാസമാണ്. റമദാൻ എന്നുള്ളത് ഖുർആൻ്റെ മാസമാണ്. അതാണ് അഞ്ചാമത്തത്. ആറാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആറാമത്തത് നോമ്പുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികമായിട്ടുള്ള വിഷയം. സാമ്പത്തികമായിട്ടുള്ള വിഷയത്തെ നമുക്ക് പിന്നെ രണ്ടാക്കി തിരിക്കാം. ഒന്ന്, സക്കാത്തിൻ്റെ മേഖല. സക്കാത്ത് എന്നുള്ളത് കൊടുക്കേണ്ട ടൈമൊന്നുമല്ല റമദാന്. എന്നാൽ റമദാന് അതിൻ്റെ തുടക്കമായി സ്വീകരിച്ച ആളുകൾക്ക് റമദാന്, കാരണം അറബി മാസങ്ങളാണല്ലോ, ഹിജറ കലണ്ടറാണല്ലോ സക്കാത്തിൻ്റെ കണക്ക്. അപ്പോൾ റമദാനിൽ കൊടുത്തു പോരുന്ന ആളുകൾക്ക് സക്കാത്ത് റമദാനിൽ കൊടുക്കുക, അതൊന്ന്. അപ്പോൾ അത് നിർബന്ധമാണ് സക്കാത്ത് എന്നുള്ളത്. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ സക്കാത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത് അതിൽ വരുന്ന സാമ്പത്തികത്തിൻ്റെ വിഷയത്തിൽ വരുന്ന മറ്റൊന്ന് സദഖകൾ, അത് അധികരിക്കപ്പെടേണ്ട മാസമാണ് റമദാൻ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യവാനായിരുന്നു റമദാൻ എന്നാണ്. അവിടെ അടിച്ചു വീശുന്ന കാറ്റ് എന്ന് പറഞ്ഞത് ഒന്ന്, ഒരു പോയിന്റ്. രണ്ടാമത് അവിടെ ജൂദ് എന്നുള്ളത് വെറും സദഖ കൊടുക്കുന്നതിനല്ല, അത് പറയാം, മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആക്റ്റീവായിരുന്നു എന്നുള്ളതാണ്. അപ്പം സക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യാം. സദഖ കൊടുക്കേണ്ടത് നമ്മൾ രണ്ട് മൂന്ന് കാറ്റഗറികളാക്കി തിരിച്ചാൽ മതി. ഒന്ന്, പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം, അതേപോലെ തന്നെ വസ്ത്രം, പിന്നെ രോഗികൾക്കുള്ള മരുന്ന്, വീടില്ലാത്തവർക്ക് വീട്, അതൊരു കാറ്റഗറിയാക്കി തിരിക്കുക. ഒക്കെ വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോന്ന്. അത് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബക്കാരെ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. സ്വതൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ കുടുംബക്കാരാണ്. നമ്മുടെ കുടുംബത്തിൽ അതിന് അവകാശികളായിട്ടുള്ള ആളുകളുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ പരിഗണിക്കുക. പിന്നെ അങ്ങനെയുള്ള മരുന്ന് ആവശ്യമുള്ള ആളുകളുണ്ടാവും, വീടാവശ്യമുള്ള ആളുകളുണ്ടാവും, വസ്ത്രാവശ്യമുള്ള ആളുകളുണ്ടാവും, ഭക്ഷണമുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള അത് ഒരു തെറ്റിദ്ധരിക്കുക. രണ്ടാമത്തേത് അതല്ലാത്ത പൊതുവിഷയങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ. ഇപ്പോൾ നമ്മുടെ മർക്കസ് നടന്നു പോകുന്നത് ഇങ്ങനെയുള്ള സ്വതക്കകൾ കൊണ്ടാണ്. നമ്മുടെ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളും നടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള സ്വതക്കകൾ കൊണ്ടാണ്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അതേപോലെ തന്നെ പല മദ്രസകൾ. അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യണം? നമ്മളെ സമ്പത്തിന് നമ്മൾ പല ഭാഗങ്ങളായി ജക്കാത്തത് അങ്ങനെ തന്നെ കൊടുക്കണം. അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക്, അവകാശികൾക്ക് അത് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി സംഘടിതമായിട്ടുള്ള മാർഗം ഉപയോഗപ്പെടുത്താൻ അതിന് വിരോധമൊന്നുമില്ല. സംഘടിതമായിട്ടുള്ള മാർഗം ഉപയോഗപ്പെടുത്താം. നമുക്ക് ആ നാട്ടിൽ ചിലപ്പോൾ പരിചയമൊന്നും ഇല്ലെങ്കിൽ ആരൊക്കെയാണ് മിസ്കീനുകൾ, ആരൊക്കെയാണ് ഫക്കീറുകൾ എന്നുള്ളത് സംഘടിതമായിട്ടുള്ള മാർഗം ഉപയോഗപ്പെടുത്തുന്നതിന് വിരോധമൊന്നുമില്ല. അത് സക്കാത്ത് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് അർഹരായ ആളുകൾക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ, എങ്കിലേ ആ സക്കാത്ത് കൂടുള്ളൂ. അതിൻ്റെ അവകാശികൾ ആരാന്നുള്ളത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സക്കാത്തിൻ്റെ അങ്ങനെ തന്നെ പോട്ടെ. സ്വതക്കൻ്റെ ഒരു ഭാഗം നമ്മൾ എന്തായാലും റമദാനിൽ നമ്മൾ മാറ്റി വെക്കണം. ഇതിൽ ആറാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത, നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ, അപ്പോൾ നമ്മുടെ ഒരു വിഹിതം അതിലേക്ക് വേണ്ടി മാറ്റിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ നോമ്പ് തുറ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നോമ്പ് തുറ നടക്കുന്നുണ്ട്. അത് ഓരോരുത്തർ നോമ്പ് തുറപ്പിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. എന്താണ് അതിൻ്റെ പ്രതിഫലം? നോമ്പ് നോറ്റവൻ്റെ അതേ പ്രതിഫലം. എന്നാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയില്ല. അപ്പോൾ ഒരു നോമ്പുകാരൻ്റെ പ്രതിഫലം എന്താണ്? അത് അത്രക്കും വലിയ വലിയ പ്രതിഫലമാണ്. അതേ പ്രതിഫലം ആർക്ക് കിട്ടും? നോമ്പ് തുറപ്പിച്ചാൾ കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ പിന്നെ ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ മാർഗ്ഗത്തിൽ ഇങ്ങനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെ സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവരുടെ സമ്പത്തിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിൽ നമ്മൾ മുന്നേറണം. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് സഹായിക്കാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു വിധം ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക. സക്കാത്തിൻ്റെ മുതൽ അതിന് പറ്റില്ല, അത് അതിൻ്റെ അർഹരായ 8 വിഭാഗം ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൽ ആറാമത്തേതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. നമ്മുടെ സമ്പത്തിന് നമ്മൾ ഡിവൈഡ് ആക്കുക. സക്കാത്ത് അതല്ലാത്തതെന്ന് പറഞ്ഞിട്ട് തരം തിരിച്ചിട്ട് അത് ഓരോ കണക്ക് എഴുതി വെച്ചിട്ട് അത് അതിൻ്റേതായ മാർഗത്തിൽ അർഹരായ ആളുകൾക്ക് ഓരോന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അപ്പോൾ അതാണ് ആറാമത്തത്. ഏഴാമത്തെ ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട ഏഴാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പരമാവധി സുന്നത്തുകൾ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സുന്നത്തുകൾ, ഇപ്പോൾ നമ്മൾ കുറേ നിർബന്ധ കാര്യങ്ങൾ പറഞ്ഞു, കുറേ സുന്നത്തുകൾ പറഞ്ഞു, ഇതല്ലാത്തതുമായ സുന്നത്ത് മൊത്തത്തിൽ ഈ റമദാനിനായിട്ട് ഉപയോഗപ്പെടുത്തുക. എല്ലാ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാ ഖൈറുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാഗവാക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പറയും ഒരുപാട് പോയിന്റുകളുണ്ട്, ഞാനതിങ്ങനെ എഴുതി വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല റമദാൻ്റെ അത്. റമദാൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു, എന്താ ഹദീസ് പഠിപ്പിച്ചത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തഖ്‌വയുള്ളവരായി തീരണം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തഖ്‌വ വളർത്തിക്കൊണ്ടുവരണം. അതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക, കുറേ കടന്നുറങ്ങുക, നോമ്പുറക്കുക, തന്നെ ഇനി അങ്ങാടി പോവുക, ഈ ഒരു ജീവിതം കൊണ്ട് ഈ ഒരു രീതി നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ, ആ ജീവിതത്തിൽ നമ്മൾ തിരുത്തി വരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ, ഒരിക്കലും റമദാനിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം നേടാൻ നമുക്ക് കഴിയില്ല. നമ്മളവിടെ പരാജയപ്പെട്ടു പോകും. അങ്ങനെ നമ്മൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇതോടൊപ്പം ഇസ്തിഗ്ഫാറുകൾ, തൗബ ചെയ്യുക, അത് നിർബന്ധമാണ്. തൗബ ചെയ്യുക എന്നുള്ളതൊക്കെ നിർബന്ധമാണ്, വൻപാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ റമദാനെ കൊണ്ട് നമുക്ക് പറ്റണം. ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണണം, നമ്മുടെ കുടുംബത്തിൽ അതുണ്ടാകണം. ഒരു നല്ല സ്വഭാവത്തിൻ്റെ ആളായിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്ന ഒരാളെക്കൊണ്ട്, നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സഹജീവികളോട് സ്നേഹം കാണിക്കുന്ന, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. ചില മനുഷ്യന്മാരുടെ സ്വഭാവം നോമ്പ് നോറ്റാൽ ചില ആൾക്കാർ പറയും ആരോട് സംസാരിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയും. അത് എന്ത് നോമ്പാന്നുള്ളത് അല്ല, ക്ഷമല്ലാത്ത നോമ്പ്, ദേഷ്യപ്പെടുന്ന നോമ്പ്. അപ്പോൾ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ സുന്നത്തുകൾ, ഇപ്പോൾ താടി വളർത്താത്ത ആളുകൾ താടി വളർത്താൻ ശ്രമിക്കുക. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഇസ്ലാമികമായിട്ട് ഒരു മുസ്ലിമിൻ്റെ ഡ്രസ് കോഡ് ഉണ്ട്, ആ ഡ്രസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കുക, അവിടെ വിസ്മിച്ചെല്ലുക. അങ്ങനെയുള്ള ഒരുപാട് ആദാബുകളുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ടത്, നമ്മൾ സ്വയം ചെയ്യേണ്ടത്, ഒരുപാട് ആദാബുകളും മര്യാദകളും, പരസ്പരം സലാം പറയുക, അതിനൊക്കെ ഒരു തീരുമാനമെടുക്കാൻ റമദാനിൽ നമുക്ക് സാധിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. എങ്കിൽ ഈ റമദാൻ ഉപയോഗപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അപ്പോൾ അതിനെന്താകണം? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ള 7 കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.